മർക്കോസ് അധ്യായം 14. പെസഹയ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിനും ഇനി രണ്ട് ദിവസമേയുള്ളൂ. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ചതിച്ചു ബന്ധിക്കാൻ ഒരു വഴി ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് അവർക്കവനെ വധിക്കണം. അവർ പറഞ്ഞു,
പക്ഷേ പെരുന്നാൾ ദിവസങ്ങളിൽ അത് പാടില്ല, ജനങ്ങൾ രോഷാകുലരാകും, അത് കലാപമുണ്ടാക്കും.
യേശു ബേഥാന്യയിലായിരുന്നു. അവിടെ അവൻ ഷിമോൻ എന്ന കുഷ്ഠരോഗിയോടൊപ്പം അയാളുടെ വീട്ടിൽ ആഹാരം കഴിക്കുകയായിരുന്നു. അവർ അവിടെയായിരുന്നപ്പോൾ ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അവളുടെ കയ്യിൽ വളരെ വിലയേറിയ സുഗന്ധ തൈലം നിറച്ച വെൺകൽ ഭരണിയുണ്ടായിരുന്നു. ശുദ്ധമായ നാർദീനിൽ നിന്നുണ്ടാക്കിയതായിരുന്നു ആ തൈലം. അവൾ ഭരണി തുറന്ന് തൈലം യേശുവിന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാരിൽ ചിലർ അത് കണ്ടു. അവർ നീരസത്തോടെ പരസ്പരം പറഞ്ഞു,
എന്തിനീ തൈലം അവൾ പാഴാക്കി? ഒരു വർഷത്തെ അധ്വാനത്തിന്റെ വിലയുണ്ടതിന്. അത് വിറ്റ് ആ പണം പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു.
അവർ ആ സ്ത്രീയെ ശക്തമായി വിമർശിച്ചു. യേശു പറഞ്ഞു,
അവളെ വെറുതെ വിടൂ. നിങ്ങൾ എന്തിനാണ് അവളെ വിഷമിപ്പിക്കുന്നത്? അവൾ എനിക്കായൊരു നല്ല കാര്യമാണ് ചെയ്തത്. ദരിദ്രർ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ സഹായിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്നെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഈ സ്ത്രീ ആകട്ടെ എനിക്കായി അവളെക്കൊണ്ട് ചെയ്യാവുന്നതേ ചെയ്തുള്ളൂ. അവൾ എന്റെ മേൽ സുഗന്ധം പൂശി. എന്റെ ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പിനായിട്ടാണ് അവളിത് ചെയ്തത്. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, സുവിശേഷം ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെടുക വഴി ജനങ്ങൾ അവളെ ഓർക്കും. അവിടെയെല്ലാം ഈ സ്ത്രീയുടെ പ്രവൃത്തിയും പ്രസ്താവിക്കപ്പെടും.
അപ്പോൾ 12 അപ്പസ്തോലന്മാരിൽ ഒരാൾ മഹാപുരോഹിതന്മാരുമായി സംസാരിക്കാൻ പോയി. അത് ഈസ്കരിയോത്താവായ യൂദ ആയിരുന്നു. അയാൾ യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കാനാണ് പോയത്. മഹാപുരോഹിതർ ഇതിൽ അതീവ സന്തുഷ്ടരായി. അവർ യൂദയ്ക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അതിനാൽ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം പാർത്തിരുന്നു. അന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ 1 ദിവസമായിരുന്നു. പെസഹ കുഞ്ഞാടിനെ യഹൂദർ യാഗമർപ്പിക്കുന്ന ദിവസവുമായിരുന്നു അത്. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് പറഞ്ഞു,
ഞങ്ങൾ പോയി നിനക്കായി പെസഹ ഭക്ഷണം ഒരുക്കട്ടെ. എവിടെയാണ് ഞങ്ങൾ ഒരുക്കേണ്ടത്?
യേശു തന്റെ ശിഷ്യന്മാരിൽ 2 നഗരത്തിലേക്ക് അയച്ചു. യേശു അവരോട് പറഞ്ഞു,
നഗരത്തിലേക്ക് പോകൂ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഒരാളെ കാണാം. അയാൾ നിങ്ങളെ സമീപിക്കും. അയാളെ പിന്തുടരുക. അയാൾ ഒരു വീട്ടിലേക്ക് കയറും. വീട്ടുടമയോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അവനും ശിഷ്യന്മാർക്കും പെസഹ ഭക്ഷിക്കാനുള്ള മുറി ഏതാണെന്ന് ഗുരു ചോദിക്കുന്നു. അയാൾ മുകളിലത്തെ നിലയിൽ ഒരുക്കി വച്ച വലിയ ഒരു മുറി കാട്ടിത്തരും. അവിടെ നമുക്കായി ആഹാരമൊരുക്കുക.
ശിഷ്യന്മാർ നഗരത്തിലേക്ക് പോയി. യേശു പറഞ്ഞതുപോലെയെല്ലാം സംഭവിച്ചു. ശിഷ്യന്മാർ പെസഹ തയ്യാറാക്കി. വൈകുന്നേരം അവൻ 12 ശിഷ്യന്മാരോടുമൊത്ത് ആ വീട്ടിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ യേശു പറഞ്ഞു,
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിലൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കും, എന്നോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ.
ശിഷ്യന്മാർക്ക് സങ്കടമായി. ഓരോരുത്തരും യേശുവിനോട് ചോദിച്ചു,
അത് ഞാനാണോ? തീർച്ചയായും അത് ഞാനല്ല.
യേശു പറഞ്ഞു,
നിങ്ങൾ 12 ഒരാളായിരിക്കും. എന്നോടൊപ്പം ഈ പാത്രത്തിൽ അപ്പം മുക്കുന്നവൻ മനുഷ്യപുത്രൻ മരിക്കാൻ പോകുകയാണ്. തിരുവെഴുത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. അവനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ജനിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്.
അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ യേശു കുറച്ച് അപ്പമെടുത്തു. അവൻ അപ്പം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് അത് വീതിച്ച് ശിഷ്യന്മാർക്ക് നൽകി. യേശു പറഞ്ഞു,
ഇതാ ഈ അപ്പം ഭക്ഷിച്ചുകൊള്ളു, ഇതെന്റെ ശരീരമാണ്.
എന്നിട്ട് യേശു ഒരു പാനപാത്രം വീഞ്ഞെടുത്തു, ദൈവത്തിന് നന്ദി പറഞ്ഞ് അതും ശിഷ്യന്മാർക്ക് നൽകി. എല്ലാ ശിഷ്യന്മാരും ആ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു. യേശു പറഞ്ഞു,
ഈ വീഞ്ഞ് എന്റെ രക്തമാണ്, അത് അനേകർക്കു വേണ്ടി ഒഴുക്കുന്നതുമാണ്. പുതിയ നിയമം ഇതോടെ തുടങ്ങുന്നു. ഇത് പുതിയ നിയമത്തിൽ അനേകർക്കു വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തം. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ദൈവരാജ്യത്തിൽ ഇത് പുതിയതായി കുടിക്കും വരെ ഞാൻ ഇനി വീഞ്ഞു കുടിക്കില്ല.
ശിഷ്യന്മാർ എല്ലാവരും ചേർന്ന് ഒരു സ്തോത്രഗീതം പാടി. അനന്തരം അവർ ഒലിവുമലയിലേക്ക് പോയി. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ എല്ലാവർക്കും വിശ്വാസം നഷ്ടപ്പെടും. തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇടയനെ ഞാൻ കൊല്ലും, ആട്ടിൻ പറ്റം ചിന്നിച്ചിതറിപ്പോകും. പക്ഷേ എന്റെ മരണശേഷം ഞാൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് ഞാൻ ഗലീലയിലേക്ക് പോകും. നിങ്ങൾ എത്തും മുമ്പേ ഞാൻ അവിടെ എത്തും.
പത്രോസ് പറഞ്ഞു,
മറ്റെല്ലാ ശിഷ്യന്മാർക്കും വിശ്വാസം നഷ്ടപ്പെടാം, പക്ഷെ എനിക്കൊരിക്കലും അത് നഷ്ടപ്പെടില്ല.
യേശു പറഞ്ഞു,
ഞാൻ നിന്നോട് സത്യമായി പറയാം, ഇന്ന് രാത്രി നീ എന്നെ തള്ളിപ്പറയും. കോഴി രണ്ട് തവണ കൂകും മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും.
പക്ഷേ പത്രോസ് ശക്തമായി പറഞ്ഞു,
ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയില്ല, നിന്നോടൊപ്പം മരിക്കാനും ഞാൻ തയ്യാറാണ്.
എല്ലാ ശിഷ്യന്മാരും ഇത് തന്നെ പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും ഗെത്ത്ശമന എന്ന സ്ഥലത്തേക്ക് പോയി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുക.
യേശു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും തന്നോടൊപ്പം വരാൻ പറഞ്ഞു. അവൻ വളരെ വിഷാദിക്കാനും വിഷണ്ണനാകാനും തുടങ്ങി. അവർ മൂന്ന് പേരോടുമായി യേശു പറഞ്ഞു,
എന്റെ ആത്മാവ് വേദന കൊണ്ട് നിറയുന്നു, ദുഃഖം കൊണ്ടെന്റെ ഹൃദയം പൊട്ടുന്നു, ഇവിടെ ഉണർന്നു കാത്തിരിക്കൂ.
യേശു അവരിൽ നിന്ന് അല്പം അകലേക്ക് പോയി. അവൻ തറയിൽ വീണ് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ സമയം തന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു.
അബ്ബാ പിതാവേ, നിനക്ക് എന്തും സാധ്യമാണ്, കഷ്ടതയുടെ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുക്കണമേ, പക്ഷേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ.
അനന്തരം യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. അവർ ഉറങ്ങുന്നത് അവൻ കണ്ടു. അവൻ പത്രോസിനോട് പറഞ്ഞു,
ശിമോനെ, നീ എന്താണ് ഉറങ്ങുന്നത്? നിനക്കെന്നോടൊപ്പം ഒരു മണിക്കൂർ പോലും ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ലേ? പ്രലോഭിക്കപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ശരിയായത് ചെയ്യാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു, എന്നാൽ ശരീരമാകട്ടെ ദുർബലവും.
യേശു വീണ്ടും ദൂരേക്ക് മാറി അതേ പ്രാർത്ഥന നടത്തി. അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. വീണ്ടും അവർ ഉറങ്ങുന്നത് യേശു കണ്ടു. അവരുടെ കണ്ണുകൾ വളരെ ക്ഷീണിച്ചിരുന്നു. യേശുവിനോട് എന്തു പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. മൂന്നാം തവണ പ്രാർത്ഥിച്ച ശേഷം യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു,
നിങ്ങൾ ഇപ്പോഴും ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുകയാണോ? മതി, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ സമയമായി. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവൻ എത്തിയിരിക്കുന്നു.
അവർ സംസാരിച്ചു കൊണ്ടിരിക്കവേ യൂദ അവിടെ എത്തി. 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അയാൾ. അയാളോടൊപ്പം അനേകം പേരുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ചതാണ് അവരെ. യൂദായോടൊപ്പം വന്ന അവർ വാളും വടിയും എടുത്തിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് യൂദ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു. അവൻ പറഞ്ഞു,
ഞാൻ ചുംബിക്കുന്നവനാണ് യേശു, അവനെ ബന്ധിച്ച് ഭദ്രമായി കൊണ്ടുപോവുക.
യൂദ യേശുവിന്റെ അടുത്തെത്തി പറഞ്ഞു,
ഗുരു.
അനന്തരം യൂദ യേശുവിനെ ചുംബിച്ചു. അപ്പോൾ അവർ യേശുവിനെ പിടികൂടി ബന്ധിച്ചു. യേശുവിനെ ചുറ്റും നിന്നിരുന്ന ശിഷ്യന്മാരിൽ ഒരാൾ വാൾ വലിച്ചൂരി. അവൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാത് അറുത്തു കളയുകയും ചെയ്തു. യേശു പറഞ്ഞു,
ഒരു കുറ്റവാളിയെ എന്ന പോലെ വാളും വടിയുമായിട്ടാണോ എന്നെ പിടിക്കാൻ വന്നത്? എന്നും ഞാൻ ഇവിടെ ദൈവാലയത്തിൽ നിങ്ങളുടെ ഇടയിൽ ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എന്നെ പിടിച്ചില്ല, പക്ഷേ തിരുവെഴുത്തുകളിൽ ഉള്ളതുപോലെയൊക്കെ സംഭവിക്കട്ടെ.
അപ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഒരു യുവാവ് യേശുവിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു പുതപ്പ് മാത്രം ധരിച്ചിരുന്നു. അവർ അവനെയും പിടിച്ചു. അപ്പോൾ അവൻ പുതപ്പ് വലിച്ചെറിഞ്ഞ് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ ബന്ധിച്ച് മഹാപുരോഹിതന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും അവിടെ കൂടിയിരുന്നു. പത്രോസ് യേശുവിനെ പിന്തുടർന്നുവെങ്കിലും അവന്റെ അടുത്തേക്ക് വന്നില്ല. പത്രോസ് മുറ്റത്ത് തന്നെ നിന്നു. അവൻ അവിടെ കാവൽക്കാരോടൊത്തിരുന്നു. അവരുടെ കൂടെ തീയും കാഞ്ഞ് അവനിരുന്നു. മഹാപുരോഹിതരും യഹൂദസമിതി മുഴുവനും യേശുവിനെ കൊല്ലുന്നതിന് ഒരു കാരണമായി അവനെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കൊന്നും കണ്ടെത്താനായില്ല. പലരും വന്ന് യേശുവിനെതിരെ കള്ളസാക്ഷി പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമായിരുന്നു. അപ്പോൾ ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇങ്ങനെ കള്ളസാക്ഷ്യം കൊണ്ടുവന്നു:
മനുഷ്യരുണ്ടാക്കിയ ഈ ദൈവാലയം ഞാൻ തകർക്കുമെന്ന് ഇയാൾ പറയുന്ന ഞങ്ങൾ കേട്ടു. മൂന്ന് നാൾ കഴിഞ്ഞ് മനുഷ്യന്റെ കൈപ്പണിയല്ലാത്ത ഒരു ദൈവാലയം ഞാൻ പണിയുമെന്നും.
പക്ഷേ അവർ പറഞ്ഞ ഇക്കാര്യങ്ങളും പരസ്പര വിരുദ്ധങ്ങളായിരുന്നു. അപ്പോൾ മഹാപുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു:
ഇവർ നിനക്കെതിരെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നിനക്കൊന്നുമില്ലേ? ഇവർ സത്യമാണോ പറയുന്നത്?
പക്ഷേ യേശു ഒന്നും മറുപടി പറഞ്ഞില്ല. മഹാപുരോഹിതൻ യേശുവിനോട് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു:
നീയാണോ ക്രിസ്തു, വാഴ്ത്തപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ?
യേശു മറുപടി പറഞ്ഞു:
അതെ, ഞാനാണ് ദൈവപുത്രൻ. ഭാവിയിൽ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുവശത്തിരിക്കുന്നത് നിങ്ങൾ കാണും. സ്വർഗമേഘങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നതും നിങ്ങൾ കാണും.
ഇതു കേട്ട് മഹാപുരോഹിതൻ കോപാകുലനായി. അയാൾ തന്റെ വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് പറഞ്ഞു:
ഇനി ഞങ്ങൾക്ക് മറ്റു സാക്ഷികളെ വേണ്ട. അവൻ ദൈവവിരുദ്ധമായി പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
യേശു കുറ്റക്കാരനാണെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ വധിക്കപ്പെടണമെന്ന് അവർ പറഞ്ഞു. അവരിൽ ചിലർ അവന്റെ മേൽ തുപ്പി. അവർ അവന്റെ മുഖം മൂടി അവന് ഇടിച്ചു. അവർ ആവശ്യപ്പെട്ടു:
നീ പ്രവാചകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുക.
കാവൽക്കാർ യേശുവിനെ ദൂരേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു. ആ സമയം പത്രോസ് മുറ്റത്ത് തന്നെയായിരുന്നു. മഹാപുരോഹിതന്റെ ഒരു ദാസി പത്രോസിനെ സമീപിച്ചു. അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. അവൾ പറഞ്ഞു:
നീയും നസ്രത്തിലെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ.
പക്ഷേ താൻ ഒരിക്കലും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നില്ലെന്ന് പത്രോസ് പറഞ്ഞു. അവൻ പറഞ്ഞു:
നീ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
പത്രോസ് മുറ്റത്തിന്റെ പടിവാതിക്കലേക്ക് പോയി. അവിടെയും ദാസി പത്രോസിനെ കണ്ടു. അവൾ അവിടെ നിന്നവരോട് പറഞ്ഞു:
ഇയാൾ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാളാണ്.
അപ്പോഴും പത്രോസ് അത് വീണ്ടും നിഷേധിച്ചു. അല്പം കഴിഞ്ഞ് ചിലർ പത്രോസിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അവർ പറഞ്ഞു:
ഞങ്ങൾക്കറിയാം നീ യേശുവിന്റെ അനുയായികളിൽ ഒരാളാണെന്ന്. നീ ഒരു ഗലീലക്കാരനാണല്ലോ.
അപ്പോൾ പത്രോസ് ശപിക്കാൻ തുടങ്ങി. അവൻ ശക്തിയായി പറഞ്ഞു:
ദൈവം സാക്ഷിയായി ഞാൻ ആണയിടുന്നു, നിങ്ങൾ പറയുന്നയാളെ എനിക്കറിയില്ല.
പത്രോസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി രണ്ടാമതും കൂകി. അപ്പോൾ യേശുവിന്റെ വാക്കുകൾ അവൻ ഓർത്തു. കോഴി രണ്ടു പ്രാവശ്യം കൂകും മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും. പത്രോസിന് സങ്കടമായി. അവൻ കരയാൻ തുടങ്ങി.